നീ നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു, ഉയരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധ, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടിതാവേ നിനക്ക് സ്തുതി, പാപികളായ തന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് നീ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയുമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. നിന്റെ ഉദരബലമായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധതയുള്ള മർത്തോനമ്മേ, തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാനോട് നീ അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, നിന്റെ വലത്തു ഭാഗത്തെ കുഞ്ഞാളിലൂടെ ഞങ്ങളെയും എണ്ണണമേ. നിന്റെ ഭയങ്കരമായ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ, ശപിക്കപ്പെട്ടവരെ നിങ്ങളെ അറിയാത്തത് കൊണ്ട് എന്നെ വിട്ടുപോകുകയും എന്നുള്ള ശബ്ദം നിന്നിൽ നിന്ന് ഞങ്ങൾ കേൾക്കുമാറാകരുതേ. ദൈവപുത്ര, സഹദേവന്മാർ തങ്ങളുടെ ഞെരുക്കങ്ങളെയും പുണ്യവാന്മാർ തങ്ങളുടെ സുഹൃത്തുക്കളെയും വഹിച്ചുകൊണ്ട് വരികയും നീ ഓരോരുത്തർക്കും അവനവന്റെ പ്രവർത്തികൾ തക്കവണ്ണമുള്ള പ്രതിഫലം കൊടുപ്പാനായിട്ട് നിന്റെയും നിന്റെ പിതാവിന്റെയും മഹത്വത്തോടെ എഴുന്നള്ളുകയും ചെയ്യുന്ന സമയത്ത്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്ന നിത്യരാജ്യത്തെയും പുതിയ ജീവനെയും അവകാശിച്ചു കൊള്ളുകയും എന്ന് പറയുന്നതായി കരുണയും ദയയും സന്തോഷവും നിറഞ്ഞ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. പിതാവിന്റെ വചനവും ഏകജാതനുമായ മിശിഹ തമ്പുരാനെ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നും ഇത് മുതൽ എന്നേക്കും എന്റെ സമാധാനം നിങ്ങൾക്ക് വെച്ചേക്കുന്നു എന്ന് പറഞ്ഞ് നിന്റെ ശിഷ്യന്മാർക്ക് നീ സമാധാനം കൊടുത്തതുപോലെ സന്തോഷം നിറഞ്ഞിരിക്കുന്ന നിന്റെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. തന്നെ സ്തുതിക്കുന്നവരുടെ സ്തുതിപ്പോഴുകൂടി ആകാശത്തെ പിളർന്ന് യാത്ര ചെയ്യുന്ന ഈ ദിവസത്തിന്റെ ദൂത, കർത്താവിന്റെ കുറ്റങ്ങൾ മോചിക്കുവാനായിട്ട് അവന്റെ സന്നിധിയിൽ നീ എന്നെ ഓർക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ രോഗികളെ സുഖമാക്കണമേ. വലഞ്ഞിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. യാതൊരുവിധ ഞെരുക്കത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ. ഞങ്ങളെല്ലായ്പ്പോഴും നിന്റെ സ്തുതികൾ ഉച്ചരിച്ചുകൊണ്ട് നിന്റെ പരിശുദ്ധ തിരുനാമത്തെ പൊഴുത്തുമാറാണമേ. പിതാവും പുത്രനും പരിശുദ്ധദ്രോഹമായ സത്യമുള്ള ത്രിയേകതയും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്കും. അവന് സ്തുതിയും ബഹുമാനം യോഗ്യമാകുന്നു. ആമേൻ. ക്ലാസ് ആരംഭിക്കാമല്ലേ? പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിന്റെ ഈ സമയത്തിനായിട്ട് ഒരിക്കൽ കൂടി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 35-ാം വാക്യം മുതൽ 18-ാം അധ്യായം 22-ാം വാക്യം വരെ പൗലോസ് ലീഹായുടെ രണ്ടാമത്തെ മിഷണറി യാത്രയെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചത്. ആക്സ് ചാപ്റ്റർ 15 വേഴ്സ് 35 ടു ചാപ്റ്റർ 18 വേഴ്സ് 22. പെട്ടെന്ന് ഷോർട്ടായിട്ട് പറയാമെന്ന് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ കുറെ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിച്ചൊന്ന് ഷോർട്ടായി പറയാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസ് ശ്ലീഹാ തന്റെ ഒന്നാമത്തെ മിഷണറി യാത്ര പൂർത്തീകരിച്ച ശേഷം പൗലോസും ബർണബാസ് തിരിച്ചെത്തി. അതിനുശേഷം സഭയിൽ വലിയൊരു തർക്കമുണ്ടായി. പുറജാതികൾ ക്രിസ്ത്യാനികളാകുന്നതിന് മുമ്പായി യഹൂദ മതാചാരങ്ങൾ അനുഷ്ഠിക്കണമോ വേണ്ടായോ എന്നതായിരുന്നു തർക്കം. യെരുശലേം കൗൺസിൽ കൂടി തീരുമാനമെടുക്കുന്നു, പുറജാതികൾ ക്രിസ്ത്യാനിയാവുമ്പോൾ യഹൂദന്മാർ അനുഷ്ഠിച്ചിരുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്താൽ മതി, അതിനുശേഷം അവർ ക്രിസ്ത്യാനിയാകാം എന്നുള്ള ഒരു തീരുമാനം യെരുശലേം കൗൺസിൽ എടുക്കുകയാണ്. തുടർന്ന് പൗലോസ് ശ്ലീഹാ തന്റെ രണ്ടാമത്തെ മിഷണറി യാത്ര ആരംഭിക്കുകയാണ്. തന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ യൂറോപ്പിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന പൗലോസിന്റെ കൂടെ പോയത് ശീലാസാണ്. ഒന്നാമത്തെ മിഷണറി യാത്രയിൽ ബർണബാസ് ആയിരുന്നു. എന്നാൽ രണ്ടാമത്തെ മിഷണറി യാത്രയ്ക്ക് മുൻപായിട്ട് പൗലോസും ബർണബാസും തമ്മിൽ വേർപിരിയുകയാണ്. കാരണം മർക്കോസ് രണ്ടാം മിഷണറി യാത്രയിൽ വരുന്നതിനെ പറ്റിയാണ്. സൈപ്രസിൽ അപ്പോസ്തലന്മാരോടൊപ്പം സുവിശേഷം പ്രവർത്തിച്ചിരുന്ന മർക്കോസ് ഒരു സുപ്രഭാതത്തിൽ ആരോടും ഒന്നും പറയാതെ അവിടുന്ന് പോവുകയാണ്. ഇത് പൗലോസിന് വളരെയധികം വിഷമമായി. അങ്ങനെ തന്നെ മിഷൻ പ്രവർത്തനയിടയിൽ ആരോടും പറയാതെ പോയ മർക്കോസിനെ രണ്ടാമത്തെ മിഷണറി യാത്രയ്ക്ക് വേണ്ട എന്ന് പൗലോസ് പറഞ്ഞപ്പോൾ ബർണബാസ് അതിന് സമ്മതിക്കുന്നില്ല. ബർണബാസിന്റെ ഒരു കസിൻ കൂടിയാണ് മർക്കോസ്. അങ്ങനെ മർക്കോസിന്റെ പേരിൽ പൗലോസും ബർണബാസും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അവിടുന്ന് അവർ വേർപിരിയുകയാണ്. അങ്ങനെ പൗലോസ് ശീലാസിനെയും കൂട്ടി തന്റെ രണ്ടാമത്തെ മിഷണറി യാത്ര ആരംഭിക്കുകയാണ്. അന്ത്യോക്യ യാത്ര പുറപ്പെട്ട പൗലോസും ശീലാസും തെക്കൻ ഗലാത്തിലെ സ്ഥലങ്ങളായ ഇക്കോണിയ, ദെർബെ, ലുസ്ത്ര തുടങ്ങിയ സ്ഥലങ്ങൾ ആദ്യം സന്ദർശിച്ചു. അവിടെ വലിയ മിഷൻ പ്രവർത്തനമൊന്നും നടത്തിയിട്ടില്ല, ജസ്റ്റ് വിസിറ്റ് ചെയ്തിട്ട് മാത്രമേ ബൈബിളിൽ പറയുന്നുള്ളൂ. അതിനുശേഷം ഒരു ഏഷ്യൻ പ്രവേശിയിൽ പോവാൻ ആഗ്രഹിച്ചെങ്കിലും പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചുകൊണ്ട് അവർ പ്രിജിയ, ഗലാത്തിയ എന്നീ ദേശങ്ങളിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ലൂക്കോസും ഇവരോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. യൂറോപ്പിൽ പ്രധാന പ്രവർത്തനം നടക്കുന്നത് ഫിലിപ്പിയ പട്ടണത്തിലായിരുന്നു. അവിടെ വളരെ കുറച്ച് യഹൂദന്മാരും ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കുറെ നാൾ ഫിലിപ്പിൽ പ്രവർത്തിച്ച പൗലോസിന് പല വിശ്വാസികളെയും അവിടെ ലഭിച്ചു. പ്രധാനമായും നദീതീരത്തുള്ള തന്റെ പ്രസംഗം കേട്ട സ്ത്രീകൾ ഒരുവളായ ലുദിയ ക്രിസ്തു വിശ്വാസം സ്വീകരിക്കുകയും കുടുംബസമേത സ്നാനമേറ്റു. അതിനുശേഷം ഒരു വെളിച്ചപ്പാടത്തിയായിരുന്ന ബാലക്കാരത്തി വിശ്വാസം സ്വീകരിച്ചെങ്കിലും അവളിൽ നിന്ന് വരുമാനം നഷ്ടപ്പെട്ട യജമാന്മാർ പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ന്യായാധിപന്റെ അടുക്കൽ കൊണ്ടുപോയി, അവരെ തടവിലാക്കി. പക്ഷെ ആ രാത്രിയിൽ അവർക്ക് ഒരുപാട് അടികൾ കിട്ടിയിട്ടാണ് തടവിലാക്കുന്നത്. പക്ഷെ ആ രാത്രിയിലും ദൈവത്തെ പാടി സ്തുതിക്കുന്നത് കണ്ട് കാരാഗ്രഹ പ്രമാണി മാനസാന്തരപ്പെട്ടു. അദ്ദേഹവും കുടുംബമായി സ്നാനമേറ്റ് സഭയോട് ചേരുകയാണ് ചെയ്യുന്നത്. പിന്നീട് പൗലോസും കൂട്ടരും പോകുന്നത് മാസിഡോണിയുടെ തലസ്ഥാനമായ തെസലോനിക്കലാണ്. മൂന്ന് ശാബതകളിൽ അവിടെ സുനഗോകളിൽ പൗലോസ് പ്രസംഗിച്ചു. നല്ലൊരു കൂട്ടം വിശ്വാസികൾ പൗലോസിനൊപ്പം ചേർന്നു. അതോടൊപ്പം തന്നെ ശത്രുക്കളും അവിടെ നിന്നുണ്ടായി. പൗലോസും കൂട്ടുകാരും താമസിച്ചിരുന്ന യാസോന്റെ ഭവനം വളഞ്ഞ് പൗലോസിനെയും ഇത്രയും ന്യായത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നാണ്. എന്നാൽ യാസോന്റെ ജാമ്യത്തിൽ പൗലോസിനെയും കൂട്ടരെയും വെറുതെ വിടുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് നേരെ പോകുന്നത് ബറോവയിലാണ്. ബറോവയിലെ യഹൂദന്മാർ തെസലോനിക്കിലെ യഹൂദന്മാർക്കാൾ നല്ലവരാണ് എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. കാരണം അവിടുത്തെ ഉള്ള വചനം ശ്രദ്ധയോടെ കേട്ടു. അത് തിരുവെഴുത്തിൽ അവർ ദിനം പ്രതി പരിശോധിച്ചും പോന്നു. എന്നാൽ വീണ്ടും തെസലോനിക്കിൽ വിഷയമുണ്ടാക്കി യഹൂദന്മാർ ബറോയിൽ വന്ന് വിഷയമുണ്ടാക്കിയതിനാൽ പൗലോസ് അവിടെ നിന്നും പെട്ടെന്ന് പോയി നേരെ പോകുന്നത് ഏദൻസിലേക്കായിരുന്നു. ഏദൻസിൽ എത്തിയ പൗലോസ് ശ്ലീഹ അവിടെ ദേശം മുഴുവനും ബിംബങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് വളരെ വിഷമമുണ്ടായി. അവിടെ സിനഗോഗിലും മാർക്കറ്റ് പ്ലേസിലും ചന്ത സ്ഥലത്തും അരിയോപകക്കുന്ന് എന്നുള്ള കൾച്ചർ സെന്ററിലും ദൈവജനം പറഞ്ഞു അവരോട് സമ്പാദിച്ചു. പക്ഷെ കാര്യമായ ഒരു പ്രയോജനം ഉണ്ടായില്ല. തുടർന്നാണ് പൗലോസ് ശ്ലീഹ കൊരിന്ത്യയിൽ വരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അതാണ് ചിന്തിച്ചത്. പൗലോസ് ശ്ലീഹ കൊരിന്ത്യയിൽ വരുമ്പോൾ ആ സമയത്ത് എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധമായ ഒരു സിറ്റി ആയിരുന്നു കൊരിന്ത്യർ എങ്കിൽ പോലും അസന്മാർഗിക ജീവിതത്തിന്റെ ഒരു പേരുകെട്ട സ്ഥലം കൂടിയായിരുന്നു. സെക്ഷൽ ഇമ്മോറാലിറ്റിക്ക് ഏറ്റവും കൂടുതൽ പേര് കെട്ടിയ സ്ഥലം കൂടിയായിരുന്നു കൊരിന്ത് എന്ന് പറയുന്നത്. സോദോം ഗൊമോറ പട്ടണം പോലെ നാശത്തിന്റെ വാതുക്കൽ നിൽക്കുന്ന ഒരു ദേശമായിരുന്നു. എന്നാൽ അവിടെ സഭ സ്ട്രോങ് ആകാനുള്ള കാരണവും അവരുടെ അസന്മാർഗിക ജീവിതമായിരുന്നു. കാരണം അവരുടെ ജീവിത രീതിയിൽ നിന്ന് മാറാൻ ആഗ്രഹിച്ച കൊരിന്തിലെ ജനങ്ങൾ പൗലോസിന്റെ പ്രസംഗം കേട്ട് ഒരുപാട് സന്തോഷമായി. യേശു തമ്പുരാൻ ചുങ്കക്കാരനെയും പാപികളെയും വേശ്യാസ്ത്രീകളെയും സ്നേഹിച്ചതും അവരുടെ പാപം ക്ഷമിച്ചു കൊടുത്തതും അവരൊക്കെയും യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്ത കാര്യങ്ങൾ കൊരിന്തിലെ ജനങ്ങൾ കേട്ടപ്പോൾ തങ്ങളെയും സ്നേഹിക്കുന്ന ഒരു ക്രിസ്തു ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി അവര് ക്രിസ്തു മതം സ്വീകരിച്ച് സഭയോട് ചേരുകയാണ്. അവിടെ വെച്ച് അക്വിലായും പ്രിസ്കില്ലായും രണ്ടു കൂട്ടരെ കണ്ടുമുട്ടുന്നു, അവരോടൊപ്പം സഭയിൽ പ്രവർത്തിക്കുന്നു. പതിവ് പോലെ എല്ലായിടത്തും ഉണ്ടാകുന്ന പോലെ അവിടെയും ഒരു കൂട്ട ആൾക്കാർ പൗലോസ്ലിയായ്ക്ക് എതിരാകുന്നു. അങ്ങനെ മനസ്സ് നൊന്ത് തിരിച്ച് പോകാൻ ആഗ്രഹിച്ചപ്പോഴാണ് രാത്രിയിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പൗലോസിയോട് പറയുന്നു, നീ ഇവിടുന്ന് പോകരുത്, നീ ഇവിടെ മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോടുകൂടെയുണ്ട്, ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് പറഞ്ഞ് പൗലോസ്ലിയായെ ശക്തിപ്പെടുത്തിയാണ്. വീണ്ടും 1.5 വർഷക്കാലം പൗലോസ്ലിക കുരന്തിൽ പ്രവർത്തിച്ചു. അതിനുശേഷം ഒരു കൂട്ടം യഹൂദന്മാർ പൗലോസ്ലിയെ പിടിച്ച് റോമൻ ഗവർണറായ ഗലിയോന്റെ അടുക്കൽ കൊണ്ടുപോവുകയാണ്. എന്നാൽ ഗലിയോൻ അവർ വാദം കേട്ട് പൗലോസ്ലിയായി തെറ്റൊന്നും കാണാത്തതിനാൽ അദ്ദേഹത്തെ വെറുതെ വിട്ടു. വീണ്ടും കുറെ നാൾ അവിടെ പ്രവർത്തിച്ച ശേഷം പൗലോസ് കുരിന്തിൽ നിന്ന് പോവുകയാണ്. കുരിന്തിൽ നിന്നും നേരെ കെംഗ്രേ എന്ന സ്ഥലത്ത് വെച്ചു. തനിക്ക് ഒരു നേർച്ച ഉണ്ടായിരുന്നു, അതനുസരിച്ച് തല മുണ്ടനം ചെയ്തു. അക്വിലയും പ്രിസ്കില്ലയുടെ ഒപ്പം എഫേസസിലേക്ക് പൗലോസ് പോയി. അവിടെ നിന്ന് കൈസരിലെത്തി, അവിടെ നിന്ന് യെരുശലേമിൽ ചെന്ന് സഭയെ സന്ദർശിച്ചിട്ട് അന്ത്യോക്യയിലേക്ക് മടങ്ങുകയും ചെയ്തു. അങ്ങനെ തന്റെ രണ്ടാമത്തെ മിഷണറി യാത്ര കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഈ രണ്ടാമത്തെ മിഷണറി യാത്രയിലെ പ്രധാനപ്പെട്ട ദേശം എന്ന് പറയുന്നത് മസിഡോണിയയിലെ ഫിലിപ്പിയ, തെസലോനിക്യ, ബറോവ, ഏതൻസ്, കൊരിന്ത്. ഈ ഇത്രയും സ്ഥലങ്ങളിൽ സുവിശേഷം പ്രവർത്തനം നടത്താൻ തക്കവണ്ണം പൗലോസ്ലിയായ്ക്ക് സാധിച്ചു. ഇനി വീണ്ടും തന്റെ മൂന്നാമത്തെ മിഷണറി യാത്ര ആരംഭിക്കുന്നത് അന്ത്യോക്യയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ മൂന്നാമത്തെ മിഷണറി യാത്രയുടെ ആരംഭം 18:23 മുതലാണ്. അത് ഓൾറെഡി കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞുകൊണ്ട് ഷോർട്ടായിട്ടൊരു കാര്യം പറയുകയാണ്. പൗലോസ്ലിയ എഫേസസിലൊന്നെത്തി, അവരുമായിട്ട് ജസ്റ്റ് ഒന്ന് സഭയെ പറ്റി ഒരു ഇൻട്രഡക്ഷൻ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അവിടുത്തെ ആൾക്കാർ പറഞ്ഞു കുറച്ചാളുടെ താമസിക്കാൻ പറഞ്ഞപ്പോൾ ദൈവികതുകൊണ്ട് പിന്നീട് കാണാമെന്ന് പറഞ്ഞ് പോവുകയാണ്. പൗലോസ്ലിയ അവിടെ നിന്ന് പോയ ശേഷം അലക്സാന്ദ്രക്കാരനായ അപ്പല്ലോസ് എന്ന് പറയുന്ന ഒരാൾ അവിടെ എത്തുകയാണ്. അദ്ദേഹം വളരെ വാക്ചാതുര്യമുള്ളവനായിരുന്നു, തിരുവഴുത്തിലെ പറ്റി നല്ല അറിവുള്ളവനായിരുന്നു, അതോടൊപ്പം ആത്മീയമായൊരു നൽവരമുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അദ്ദേഹത്തിന് യോഹന്നാ സ്നാപകന്റെ സ്നാനം മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. യേശുവിനെ പറ്റി മനസ്സിലാക്കി കൂടുതൽ യേശുവിനെ പറ്റി അവരോട് സംസാരിച്ചു. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന അക്വിലായും പ്രിസ്കില്ലായും അവരെ ചേർത്തുകൊണ്ടു ദൈവത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ആ ഒരു സന്തോഷത്തോടെ അവൻ അവിടെ നിന്നും കൊരിന്തിയിലേക്ക് പോവുകയാണ്. അഖായയിലേക്ക് പോയി അവിടെ ചെന്ന് യേശു ക്രിസ്തുവിനെ പറ്റി നല്ല ശക്തമായി പ്രസംഗിക്കുകയും യഹൂദന്മാർ വാദിക്കുകയും ചെയ്തു. ആ സമയത്താണ് പൗലോസ് ലീഗ അപ്പോലോസ് ലീഗ് വരികയാണ്. അതാണ് 19 അധ്യായം മുതൽ ആരംഭിക്കുന്നത്. 19 അധ്യായത്തെ മെയിനായിട്ട് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വേഴ്സസ് 1-7 പൗലോസ് ലീഗ എഫേസസിൽ വരുന്നു. വേഴ്സസ് 8-20 അവിടുത്തെ ശുശ്രൂഷ നടത്തുന്നു. 21-41 എഫേസസിൽ ഒരു കലഹമുണ്ടാകുന്നു, അതിനെ പറ്റിയുള്ള വിവരമാണ് നടത്തുന്നത്. വേദവസം വായിച്ചാട്ട് 19:1-7.
പൗലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫേസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനമെന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനമെന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ് ഞാൻ യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചു, തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറേ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാരെല്ലാം കൂടി 12 ആയിരുന്നു.
അപ്പോസ് എഫേസസിൽ നിന്ന് കുരിന്തിയിൽ എത്തിന് ശേഷമാണ് പൗലോസ് ലീഗ എഫേസസിലേക്ക് വരുന്നത്. ആ സമയത്ത് എഫേസസ് എന്ന് പറയുന്നത് ഏഷ്യ മൈനറിന്റെ ക്യാപിറ്റൽ ആയിരുന്നു. ഏതൻസിലെ ആൻഡ്രോലിസ് എന്ന് പറയുന്ന ആളാണ് ആ ഒരു പട്ടണം പണിയുന്നത് തന്നെ. എഫേസസ് സിറ്റി പണിയുന്നത്. അപ്പം പുറമേ ഗ്രീക്ക് സിറ്റിയുടെ രൂപമായിരുന്നു ഈ സ്ഥലത്തിനുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. വിവിധ തരത്തിലുള്ള ആൾക്കാർ, ഒരു വിവിധ തരത്തിലുള്ള കൾച്ചറുകൾ കടങ്ങിയൊരു മനോഹരമായ ഒരു ദേശമായിരുന്നു, ഒരു സിറ്റി ആയിരുന്നു എഫേസസ്. ഒരു ബിസിനസ് ഏരിയ കൂടിയായിരുന്നു. പ്രത്യേകിച്ച് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള സെവൻ വണ്ടേഴ്സ്, വൺ ഓഫ് ദ സെവൻ വണ്ടേഴ്സ് എന്ന് പറയുന്നത് ഈ എഫേസസിലുള്ള അർത്തമിസ് ദേവിയുടെ രൂപമായിരുന്നു, ക്ഷേത്രങ്ങളായിരുന്നു. അപ്പം അത്രത്തോളം വളരെ പ്രസിദ്ധമായ ഒരു പട്ടണമായിരുന്നു എഫേസസ്. അപ്പോൾ പൗലോസ്ലിഹ ഇവിടെ വന്നപ്പോൾ തൻ കുറേ ശിഷ്യന്മാരെ കാണുകയാണ്. ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസം സ്വീകരിച്ചവരാണോ എന്ന്. പക്ഷേ ഇവരതല്ല. ഇവർക്ക് യോഹന്നാ സ്നാപകന്റെ ഉപദേശം മാത്രമേ അറിയുള്ളൂ. യോഹന്നാ സ്നാപകൻ പഠിപ്പിച്ചു, ഞാൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് സ്നാനം ഏൽപ്പിക്കുന്നു, എന്റെ പിന്നാലെ വരുന്നവൻ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങൾക്ക് സ്നാനം നൽകും, അവൻ എന്നേക്കാൾ വലിയവനാണ് എന്ന് പഠിപ്പിച്ചു. ആ പഠിപ്പിന് മാത്രമേ ഈ ശിഷ്യന്മാർക്ക് അറിയുള്ളൂ. ഒരു 12 പേരെ ഉണ്ടെന്നാണ് പറയുന്നത്. അല്ലാതെ കൂടുതൽ ആ ഡീറ്റെയിൽ ഒന്നും ഇവർക്ക് അറിയില്ല. അപ്പോൾ പൗലോസ്ലിഹ വന്നപ്പോൾ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു, സംസാരിച്ചു, അതിനുശേഷം പരിശുദ്ധാത്മാനെ പ്രാപിച്ചു എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന്. അങ്ങനെ വീണ്ടും പൗലോസ്ലിഹ യേശു ക്രിസ്തുവിനെ പറ്റിയും പരിശുദ്ധാത്മാവിനെ പറ്റിയും പറഞ്ഞ് കാര്യങ്ങൾ അവരോട് പറയുകയാണ്. അപ്പോൾ യേശു ക്രിസ്തു 3.5 വർഷക്കാലം പ്രവർത്തിച്ചതോ അല്ലെ ക്രൂശുമരണം നടത്തിയതോ സ്വർഗാരോഹണം ചെയ്തതോ പെന്തിക്കോസിൽ പരിശുദ്ധാത്മാവ് അനുഭവം ഉണ്ടായ ഒന്നും ഇവർക്കറിയില്ല. അപ്പൊ മശിഹ വരുമെന്നുള്ള യോഹന്നാ സ്നാപകന്റെ ആ പഠിപ്പിൽ ഇപ്പോഴും അവർ മനസ്സിലിരിക്കുകയാണ്. എന്നാൽ പൗലോസ്ലിഹ കാര്യങ്ങളെല്ലാം അവരെ പഠിപ്പിച്ചതിന് ശേഷം അവർക്ക് സ്നാനം നൽകുകയാണ്. അങ്ങനെ പരിശുദ്ധ 5-6 വാക്യം, ഇത് കേട്ടപ്പോൾ അവർ കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു, പൗലോസ് അവർമേൽ കൈവച്ചു, അപ്പോൾ പരിശുദ്ധാത്മാവ് അവർമേൽ വന്നു, അവർ അന്യഭാഷ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ഇതുപോലെ സംഭവം Acts 8:17 പത്രോസ്ലിഹ ശമറിയക്കാരുടെ മേൽ കൈവച്ച് പരിശുദ്ധാത്മാവിനെ കൊടുത്തൊരു സംഭവം വിവരിക്കുന്നുണ്ട്. അപ്പോൾ പത്രോസിനെ പോലെ പൗലോസും ഈ ഒരു അനുഗ്രഹം ജനങ്ങൾ കൊടുത്തു എന്ന് ലൂക്കോസ് ഇവിടെ പറയുകയാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, ഈ 6-7 വാക്യം വായിക്കുമ്പോൾ സാധാരണക്കാർ നമുക്ക് എല്ലാവർക്കും കൊണ്ട സംശയമാണ്. 1, യേശു ക്രിസ്തുവിന്റെ നാമ സ്നാനമേറ്റു, പൗലോസ് കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ വന്നു, 3, അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. ഇപ്പൊ നമ്മൾ ചിന്തിക്കും നമുക്കിതൊക്കെ ഉണ്ടോ എന്നുള്ളത്. ബൈബിൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അന്യഭാഷ സംസാരിച്ചു, യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റു. നമ്മളൊക്കെയും കുഞ്ഞുങ്ങളെ മാമോദിസം മുക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിനും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെ നാമത്തിൽ സ്വാൻസോ സ്നാനമേൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഒരാള്, ഒരു കുഞ്ഞ്, യാതൊരു അറിവില്ലാത്ത കുഞ്ഞ് എങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മ നാമത്തിൽ സ്നാനമേൽക്കുന്നത്? ഒരു നമുക്കൊക്കെ ഉണ്ടാകുന്ന സംശയമാണ്. പ്രത്യേകിച്ച് യേശു ക്രിസ്തു 30 വയസ്സിൽ സ്നാനമേറ്റു. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇൻഫന്റ് ബാപ്റ്റിസം ഫോളോ ചെയ്യുന്നത്? നമ്മളൊക്കെയും പക്ഷെ പലരും നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ജീസസ് ടുക്ക് ദ ബാപ്റ്റിസം അറ്റ് ദ ഏജ് ഓഫ് 30, സോ വൈ ഡു വി ഫോളോ ദ ഇൻഫന്റ് ബാപ്റ്റിസം? എന്നാൽ യേശു ക്രിസ്തു ഏറ്റ മാമോദിസ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ സ്ലിഹ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1:30 പറയുന്നുണ്ട്, യേശു എനിക്ക് മുൻപേ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് മുൻപനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞ ഇവൻ തന്നെ. എന്നാൽ ഞാനും അവനെ അറിഞ്ഞില്ല, എങ്കിലും അവൻ ഇസ്രയേൽ വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പാൻ വന്നിരിക്കുന്നു. St. John 1:30-31. This is he of whom I said, after me comes a man who is preferred before me, for he was before me. I did not know him, but that he should be revealed to Israel. Therefore I came baptizing with water. അതായത് യേശു ക്രിസ്തു മറ്റുള്ളവർ മുമ്പാകെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി, ഇസ്രായേൽ ജനം മുമ്പാകെ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് യോഹന്നാ സ്നാപകന്റെ അടുക്കൽ യേശു ക്രിസ്തു വരുന്നതും മാമോദിസ ഏൽക്കുന്നതും. റിവീൽ ഹിംസെൽഫ് ബിഫോർ ദ ഇസ്രായേൽസ് പീപ്പിൾ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് തൻ മിനിസ്ട്രി ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പൊ വലിയൊരു സാക്ഷ്യം ഉണ്ടാകണം. അപ്പൊ അന്ന് അനേകം ജനങ്ങള് യോഹന്നാ സ്നാപകന്റെ അടുക്കൽ മാമോദിസ ഏൽക്കാൻ വേണ്ടി വന്നു. അവർ വന്നു, വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റു പോയി, പ്രത്യേകിച്ച് സംഭവം നടന്നില്ല. എന്നാൽ ആൾക്കാർ നോക്കി നിൽക്കുകയാണ് യേശു ക്രിസ്തു വരുന്നതും ജ്ഞാനമേൽക്കുന്നതും പരിശുദ്ധാത്മാവ് പ്രാമിന്റെ രൂപത്തിൽ വരുന്നതും മുകളിൽ നിന്ന് പിതാവാൻ ദൈവം ഇവൻ എന്റെ പ്രിയപുത്രൻ എന്നുള്ള അരുളപ്പാട് ലഭിക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ ജനങ്ങൾക്ക് വലിയൊരു അത്ഭുതമായി, വലിയൊരു വിശ്വാസമായി. അങ്ങനൊരു സാക്ഷ്യം മറ്റൊരു മുമ്പായി ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് യേശു തമ്പുരാൻ 30 വയസ്സ് സ്നാനമേറ്റത്. എന്നാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ബാപ്റ്റിസം യേശുക്രിസ്തു ഏറ്റ ബാപ്റ്റിസം അല്ല. നമ്മളേറ്റ മാമോദിസ എന്ന് പറയുന്നത് റിമിഷൻ ഓഫ് സിൻ ആണ്, പാപമോചനത്തിനുള്ള മാമോദിസയാണ്. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലുന്നത് അത് തന്നെയാണ്, വി ബിലീവ് ദാറ്റ് ദർ ഈസ് ഓൺലി വൺ ബാപ്റ്റിസം ഫോർ ദ റിമിഷൻ ഓഫ് സിൻസ്. പാപമോചനത്തിനുള്ള മാമോദിസ ആണ് ഒരിക്കൽ മാത്രമേയുള്ളൂ നമ്മൾ ഏറ്റു പറയുന്നുണ്ട്. എല്ലാ വിശ്വാസ പ്രമാണത്തിലും നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ കുർബാന കൊടുക്കുന്നത് തന്നെയാണ്. എന്തിനാണ് കുഞ്ഞുങ്ങൾ ഒന്നും അറിയാൻ പറ്റാത്ത കുഞ്ഞിന് നമ്മൾ ഫുഡ് കുർബാന കൊടുക്കുന്നത്? എന്നാൽ ഒരു കുഞ്ഞിന്റെ ഫിസിക്കൽ ഗ്രോത്തിന് വേണ്ടി ആ കുഞ്ഞ് ചോദിക്കാതെ തന്നെ ഫുഡ് കൊടുക്കുന്ന പോലെ തന്നെ ആ കുഞ്ഞിന്റെ സ്പിരിച്വൽ ഗ്രോത്തിനും നമ്മൾ ഫുഡ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട്, ഈ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ ഇപ്പോഴും ആവശിച്ചിട്ടുണ്ടോ, നമ്മളിൽ ഇപ്പോഴും ഉണ്ടോ? യാതൊരു സംശയമില്ല, ആ വിശുദ്ധ മാമോദിസയിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇപ്പോഴും നമുക്കുണ്ട്. സഭകളിൽ പരിശുദ്ധാത്മാവിന്റെ ആവാസം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 3 സമയത്താണ്: വിശുദ്ധ കുർബാനയുടെ സമയത്ത്, അതുപോലെ പട്ടംകുടയുടെ സമയത്ത്, പിന്നെ ഇമാമോദിസ സമയത്ത്. ബാക്കിയുള്ള പ്രാർത്ഥനകളൊക്കെയും നമ്മൾ അടങ്ങിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒന്നുകൂടെ അതിന്റെ പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് പെന്തിക്കോസ് പെരുന്നാളിലൊക്കെ നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ്. അപ്പം പരിശുദ്ധാത്മാവിനെ പരിശുദ്ധ റൂഹ എന്നുള്ള വീടും പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മെസ്സിയാ തമ്പുരാന്റെ തിരുശരീരമാക്കി തീർക്കണം എന്ന് വിശുദ്ധ കുർബാനയിൽ പറയാറുണ്ട്. റൂഹ എന്നുള്ള വേർഡ് ഹീബ്രു വേർഡാണ്, പരിശുദ്ധ ആത്മാവ് എന്നുള്ളതാണ്. പെന്തിക്കോസ് മിക്കവാറും റൂഹ എന്ന വേർഡാണ് നമ്മൾ കേൾക്കുന്നത്. റൂഹ ജീവൻ നൽകുന്നു, റൂഹ എടുക്കപ്പെടുന്നു, നയിക്കപ്പെടുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ രണ്ടിടത്ത് ദൈവത്തിന്റെ ആത്മാവിനെ പറ്റി പറയുന്നുണ്ട്. പ്രധാനമായിട്ടും 51-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. 51-ാം സങ്കീർത്തനം 11-ാം വാക്യം: നിന്റെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ എന്ന് പറയുന്നു. അവിടെ പരിശുദ്ധാത്മാവിയോട് പറയുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഓർത്തോ സ്റ്റഡി ബൈബിളിൽ Psalms 50 ആണ് പറയുന്നത്. Psalms 50:13: ഡു നോട്ട് കാസ്റ്റ് മീ എവേ ഫ്രം യുവർ പ്രസൻസ് ആൻഡ് ഡു നോട്ട് ടേക്ക് യുവർ ഹോളി സ്പിരിറ്റ് ഫ്രം മീ. അവിടെ പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നത് യെശയ്യാവിന്റെ പുസ്തകത്തിലാണ് പറയുന്നത്. 63-ാം അധ്യായം യെശയ്യാവ് 63-ാം അധ്യായം 11-ാം വാക്യം അവിടെ പറയുന്നുണ്ട്: അവരുടെ ഉള്ളിൽ തന്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? Isaiah 63:11: വേർ ഈസ് ഹി ഹൂ പുട്ട് ഹിസ് ഹോളി സ്പിരിറ്റ് ഇൻ ദം. അങ്ങനെ ഈ രണ്ടിടത്തും മാത്രമേ ഈ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവിനെ പറ്റി പല ആത്മാവിനെ പറ്റി പറയുന്നുണ്ട്. സ്പിരിറ്റ് ഓഫ് വിസ്ഡം എന്ന് പറയുന്നുണ്ട്, സ്പിരിറ്റ് ഓഫ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നുണ്ട്, സ്പിരിറ്റ് ഓഫ് ദ ഹോളി ഗോഡ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല ആത്മാവിനെ പറ്റി ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രധാന പ്രവർത്തനം എന്താണ് നമുക്കൊക്കെ അറിയാം. വേദോസ്വത്തിൽ 100 ആണ്ടിലൂടെ സംഭവിച്ചിട്ടുള്ളത് ഭരണാധികാരികളുടെയും ന്യായാധിപന്മാരുടെയും പ്രവാചകന്മാരെയും അവരൊക്കെ നിയോഗിക്കുകയും ബലപ്പെടുത്തുകയും അവരിൽ കൂടെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്ത ദൈവത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഇന്നും അത് നമ്മുടെ സഭയിൽ നമ്മളൊക്കെയും നടക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പള്ളിയിൽ പോകുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധമായ നോയമ്പ് നോക്കാൻ പറ്റുന്നത് ഒക്കെയും ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് എന്ന കാര്യം യാതൊരു സംശയമില്ല. നമുക്ക് ഒരാളോട് സന്തോഷത്തോടെ സംസാരിക്കാൻ കഴിയുന്നുവെങ്കിൽ, മറ്റുള്ള പ്രയാസത്തിൽ നമുക്ക് അവരോടൊപ്പം നമ്മൾ ആ പ്രയാസം സഹിക്കുമെങ്കിൽ, മറ്റുള്ള സന്തോഷത്തിൽ സന്തോഷിക്കുമെങ്കിൽ, അത് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ കൃപയാണ് എന്ന കാര്യം യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അത് തന്നെ. അത് നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അടങ്ങിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉത്തേജിപ്പിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരൊറ്റ നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനയിലാണ് നമ്മൾ അടങ്ങിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കുന്നത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, ഡോണ്ട് ടേക്ക് അവേ യുവർ ഹോളി സ്പിരിറ്റ് ഫ്രം മീ എന്നാണ്. ഒരിക്കലും എന്നിൽ നിന്നും പരിശുദ്ധാത്മാവിനെ എടുക്കരുതേ എന്നാണ് നമ്മൾ ഇന്നും പ്രാർത്ഥിക്കുന്നത്. മൂന്നാമതായിട്ട് അന്യഭാഷ വരം. ഇത് ഒരു പക്ഷെ നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉള്ളതാണ്. പലപ്പോഴും നമ്മൾ ചാനലൊക്കെ തുറക്കുമ്പോൾ, ചിലർ ഒന്ന് ഊതുമ്പോൾ, അല്ലെങ്കിൽ ടവൽ കുടയുമ്പോൾ പിന്നെ മറുഭാഷ പറയുന്നു, ആൾക്കാർ താഴെ വീഴുന്നു. എന്നാൽ ബൈബിളിലൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പഴയ നിയമത്തിൽ പ്രവാചകന്മാരൊക്കെയും പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷെ അത് മറ്റുള്ളവർക്കും മനസ്സിലാക്കുന്ന രീതിയിലായിരുന്നു. പുതിയ നിയമത്തിൽ ചുരുക്കം ചിലയിടത്ത്, പ്രത്യേകിച്ച് പെന്തിക്കോസ് സമയത്ത്, ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയും അവർ അന്യഭാഷ സംസാരിച്ചു. പക്ഷേ അതിനുശേഷം പത്രോസ് ലീഗ വളരെ വ്യക്തമായിട്ട് അവിടെ ജനങ്ങളോട് പഠിപ്പിക്കുന്നുണ്ട്, അവർ കേട്ട കാര്യങ്ങൾ മനസ്സിലാക്കി പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ്ലി ആയിട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നു, 1 കൊരിന്ത്യർ 14:19 പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 14:19 പറയുന്നുണ്ട്, എങ്കിലും സഭയിൽ 10,000 അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 പറഞ്ഞാൽ മതി. നീ ഒരുപാടൊന്നും അന്യഭാഷ പറയണ്ട, പക്ഷെ മറ്റുള്ളവർ മനസ്സിലാക്കുവാൻ നീ 5 മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. 1 കൊരിന്ത്യർ 14:18 അവിടെ പറയുന്നു, ഐ താങ്ക് മൈ ഗോഡ് ഐ സ്പീക്ക് വിത്ത് ടങ്സ് മോർ ദാൻ യു ഓൾ, യെറ്റ് ഇൻ ദ ചർച്ച് ഐ വുഡ് റാദർ സ്പീക്ക് 5 വിത്ത് മൈ അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് ഐ മേ ടീച്ച് അതേഴ്സ് ഓൾസോ ദാൻ 10,000 ഇൻ എ ടങ് വളരെ വ്യക്തമായിട്ട് ഇവിടെ പൗലോസ്ലേയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ അല്ല അന്യഭാഷാപരങ്ങളൊക്കെയും സ്വന്തം നേട്ടത്തിനല്ല മറിച്ച് മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുന്നതാണ്. പഴയ കാലങ്ങളിൽ പിതാക്കന്മാരെ പറ്റി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ പറ്റി വായിക്കുമ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ദൈവമായിട്ട് അടുത്തത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശിമോൻ ദോസിനുള്ള പിതാവ് തൂണിമേൽ നിന്നാണ് പ്രാർത്ഥിച്ചത്. കൗമ എന്ന് പറയുന്ന പിതാവ്, അതിന്റെ ആക്ച്വൽ നെയിം ശമുവനാണ്, അദ്ദേഹം വനത്തിനുള്ളിൽ വൃക്ഷത്തിന്മേൽ ഒരു കുടിൽ കെട്ടി അവിടുന്ന് ഇറങ്ങാതെ അവിടെ തപസ് അനുഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്തിനു വേണം, നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ പരിമല തിരുമേനി, പാമ്പാടി തിരുമേനി പോലുള്ളവരൊക്കെയും സഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് കരഞ്ഞ് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ അനേക ദിവസം ഉപസിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്കൊക്കെയും കാണിച്ച് തന്നവരാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, AD 313 ക്രിസ്തുമതത്തെ റോമാൻ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമാക്കി എടുക്കുന്നത്. അതിനുശേഷം സഭ ആത്മീയമായി വളരുന്നതിനൊപ്പം തന്നെ ലൗകികമായിട്ട് ഒരുപാട് വളർന്നു. അത് കണ്ട് പിതാക്കന്മാര് അവര് അവിടെ വിട്ട് ഓടിപ്പോവുകയാണ്. മരുഭൂമിയിലും വനങ്ങളിലും പോയി താമസിച്ച് ലോകത്തോട് ഒരു സംസർഗം ഇല്ലാതെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിച്ച് സഭയിൽ പ്രവർത്തിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു രീതിയിലാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തനമുള്ളത്. പക്ഷെ ഇന്ന് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തനങ്ങളും അന്യഭാഷാ വരങ്ങളും ഒക്കെയും സ്വന്തം ഉയർച്ചയ്ക്കാകുന്നു എന്നുള്ളത് ഒരു ചിന്തയാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പല കാര്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്. അപ്പൊ ഒരിക്കലും നമ്മുടെ സ്വന്തം ഉയർച്ചയ്ക്കാകരുത്, അത് ദൈവമഹത്വത്തിനായിരിക്കണം, ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കായിരിക്കണം. അപ്പൊ ജസ്റ്റ് ഇതിനെ പറ്റി ഈ ഒരു 3 കണ്ടപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ എഫെസൊസിൽ പ്രവർത്തിക്കുന്ന പൗലോസ് ലീഗ ആദ്യം തുടങ്ങുന്ന പ്രവർത്തനങ്ങൾ 8 മുതൽ 12 വരെ അവിടെ വിവരിക്കുന്നുണ്ട്. വായിച്ചാട്ട് verse 8 to 12.
പിന്നെ അവൻ പള്ളിയിൽ ചെന്നു ദൈവരാജ്യത്തെ കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന്റെ മുൻപാകെ ഈ മാർഗത്തെ ദൂഷിച്ചപ്പോൾ അവൻ അവരെ വിട്ടു ശിഷ്യന്മാരെ വേർതിരിച്ചു തുറന്നോസിന്റെ പാഠശാലയിൽ ദിനം പ്രതി സംവാദിച്ചു പോന്നു. അത് 2 നടക്കിയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാനിടയായി. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കയാൽ അവന്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു.
അങ്ങനെ പൗലോസ് ലീഗ എഫെസൊസിൽ 2 വരികയാണ്. ആദ്യം എന്ന കാര്യം 18:19-21 നമ്മൾ 21 നമ്മൾ കണ്ടതായിരുന്നു. അന്ന് ഒരു ചെറിയൊരു ബന്ധം അവിടുത്തെ ആൾക്കാർ സ്ഥാപിച്ചു. ഇപ്പോൾ വീണ്ടും വന്നപ്പോൾ അവരെല്ലാം പൗലോസിനെ മനസ്സിലാക്കി പൗലോസിന് വേണ്ട സപ്പോർട്ട് കൊടുത്തു. അവർ പറയുന്നത്, പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെ കുറിച്ച് സംവാദിച്ചു സമ്മതിപ്പിച്ചുകൊണ്ടും 3 യാതൊരു ടെൻഷൻ ഇല്ലാതെ അവിടെ പ്രവർത്തിക്കുകയായിരുന്നു. എന്നാൽ അവിടെ വീണ്ടും പിശാച് പ്രവർത്തിച്ചു, ഒരു ഗ്രൂപ്പ് പൗലോസിന് എതിരാകുകയായിരുന്നു. അതുകൊണ്ട് പൗലോസ് കൊരിന്ത്യർ ചെയ്ത പോലെ വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പിനെ മാത്രം ചേർത്തുകൊണ്ട് പുതിയൊരു ഏരിയയിൽ പോയി തന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇവിടെ ചെയ്തത്, എഫെസൊസിൽ തുറനോസിന്റെ പേരുള്ള ഒരു വിദ്യാലയം ഉണ്ടായിരുന്നു, അവിടെ പൗലോസ് ലീഗ തന്റെ പ്രവർത്തനം നടത്തി എന്നാണ് പറയുന്നത്. ഈ തുറനോസ് എന്നുള്ളത് ഒരു ജൂവിഷ് തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്ന് പറയുന്നുണ്ട്. സിനഗോഗിന് പുറമേ ഈ യഹൂദന്മാർ കൂടുന്ന സ്ഥലമാണ് ഈ ഒരു സ്കൂൾ. അതിന് ബേത്ത് മറാഷ എന്ന് ആണ് വിളിക്കപ്പെടുന്നത്. അപ്പൊ സിനഗോഗിലാണെങ്കിൽ യഹൂദന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ ആകട്ടെ യഹൂദന്മാരോടൊപ്പം തന്നെ പുറജാതികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇവാഞ്ചലിക്കൽ സെന്റർ ആയിട്ടാണ് ഇതിനെ പിതാക്കന്മാർ പറയപ്പെടുന്നത്. ക്ലാസ്സുകളും ഡിസ്കഷനും ഒക്കെയും അവിടെ നടന്നിരുന്നു. ഇതൊരു യഹൂദിന്റെ ആയിരുന്നു ഈ സ്കൂൾ. എന്നാൽ അറ്റ് ദ സെയിം ടൈം പൗലോസിനും പ്രവർത്തിക്കുവാൻ അദ്ദേഹം അനുവാദം കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സഭകളൊന്നുമില്ല, ക്രിസ്ത്യാനികൾ ഒന്നിച്ചുകൂടാൻ തക്കവണ്ണം വേറെ ഏറുകളൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ക്രിസ്ത്യാനികൾക്കെല്ലാം ഒന്നിച്ചുകൂടാനും ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ്. അപ്പോൾ ഈ തുറനോസ് അദ്ദേഹം അവിടുത്തെ ഒരു സിറ്റിയുടെ റൂളറാണ് എന്നും ഒരു എന്നൊരു രീതിയുണ്ട്. പക്ഷെ നമുക്കതിനൊരു ബൈബിൾ അതിനെ പറ്റി വ്യക്തമായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്കൂളില് രാവിലെ 11 മണി വരെ ഉള്ളൂ അവിടുത്തെ സ്കൂൾ. പിന്നീട് 4 മണിക്ക് ശേഷമാണ് സ്കൂൾ കണ്ടിന്യൂസ് ചെയ്യുന്നത്. അപ്പൊ രാവിലെ 11 മണി മുതൽ 4 മണി വരെയുള്ള സമയം ഒരു ഫ്രീ ആണ്. ഈ സമയത്താണ് ആൾക്കാര് വരികയും ക്ലാസ്സുകൾ നടത്തുകയും ദൈവവചനത്തെ പറ്റി പറയുകയും ചെയ്തത്. ഇപ്പം പൗലോസ് ശ്ലീഹ 2 വർഷം ഇവിടെ പ്രവർത്തിച്ചു, ഒരുപാട് സംവാദങ്ങൾ നടത്തി, അനേകർ യഹൂദന്മാർ അവിടെ വന്നിരുന്നു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏഷ്യാമൈനർ ക്യാപിറ്റൽ സിറ്റിയാണ്, ഒരു ബിസിനസ് സിറ്റിയാണ്, ഒരു എഡ്യൂക്കേഷൻ സെന്റർ ആണ്, അങ്ങനെ പല രീതിയിൽ ഫേമസ് ആയ ഈ എഫേസസിൽ അനേക ജനങ്ങൾ വന്നിരുന്നു. അവരെല്ലാം കാര്യമായ രീതിയിൽ ഈ ഡിസ്കഷനിൽ പങ്കെടുത്തു. അവരെല്ലാവരും ദൈവജനം സ്വീകരിച്ചു. അനേകര് പൗലോസിന്റെ വാക്കുകേട്ട് ദൈവജനം സ്വീകരിച്ച് ക്രിസ്ത്യാനികളായി വളരെ സ്ട്രോങ് ആയ രീതിയിൽ സഭ അവിടെ വളരുന്നു എന്ന് കാണുകയാണ്. അതോടൊപ്പം തന്നെ 12-ാം വാക്യത്തിൽ പറയുന്നു, പല വീര്യപ്രവർത്തികൾ പൗലോസിനാൽ അവിടെ ഉണ്ടായി. അദ്ദേഹത്തിന്റെ തോൾ വസ്ത്രങ്ങൾ തോൾമുണ്ടും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുമ്പോൾ അവർ സൗഖ്യം പ്രാപിക്കുന്നു, വ്യാധികൾ വിട്ടുമാറുന്നു, അങ്ങനെ ദുരാത്മാവ് വിട്ടുന്നു. അങ്ങനെ യേശുക്രിസ്തു ചെയ്ത അതേ സംഭവങ്ങൾ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വിവരിക്കുന്ന കാര്യങ്ങൾ അതേപടി ഇവിടെയും സംഭവിക്കുകയാണ്. പത്രോസും ഇതുപോലുള്ള കാര്യങ്ങൾ, ഇതുപോലെ അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. Acts 5:15 പറയുന്നുണ്ട്. ഇവിടെ പൗലോസ് ലീഹായും ഈ ഒരു അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് ലൂക്കോസ് വിവരിക്കുന്നു. പക്ഷെ അങ്ങനെ പ്രവർത്തനം തന്റെ അത്ഭുത പ്രവർത്തി ചെയ്തപ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അടുത്തായിട്ട് വിവരിക്കുന്നത്. Verses 13-20 ഒന്ന് വായിച്ചാട്ടോ.
ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദന്റെ 7 പുത്രന്മാരായിരുന്നു. ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആരെ എന്ന് ചോദിച്ചു. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കിയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഇത് എഫേസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. അവർക്കൊക്കെയും ഭയം തട്ടി. കർത്താവായ യേശുവിന്റെ നാമം മഹിമപ്പെട്ടു. വിശ്വസിച്ചവരിൽ അനേകരും വന്നു തങ്ങളുടെ പ്രവർത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്കുകൂട്ടിയാറെ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്നു പ്രബലപ്പെട്ടു.
വളരെ രസകരമായ ഒരു സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. എഫേസസ് എന്ന് പറഞ്ഞത് സിറ്റി എല്ലാത്തിനും ഫേമസ് ആണ്. അറ്റ് ദ സെയിം ടൈം ക്ഷുദ്രപ്രയോഗത്തിനും മന്ത്രവാദത്തിനും പേരുകെട്ട ഒരു സ്ഥലം കൂടിയായിരുന്നു. പൗലോസ് ലീഹ ഇങ്ങനെ പൗലോസ് ലീഹായാൽ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെയും ജനങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അനേകർ പൗലോസിന്റെ അടുക്കൽ വന്നു, വചനം കേൾക്കുന്നു, സൗഖ്യം പ്രാപിക്കുന്നു. ഈ സമയത്ത് അവിടുത്തെ മന്ത്രവാദികൾക്ക് ഇത് വലിയൊരു തലവേദനയാകുന്നു. അവരെല്ലാം നോക്കി എന്താണ് ഇതിന്റെ സീക്രട്ട് എന്ന് നോക്കി. അപ്പൊ അവരെല്ലാം നോക്കിയപ്പോൾ പൗലോസ് ലീഹ രോഗികളെ സൗഖ്യമാക്കുന്നത് അവരുടെ രോഗം മേൽ കൈവച്ചിട്ട് പറയുകയാണ്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അങ്ങനെ അവർ സൗഖ്യം പ്രാപിച്ചു. ഇത് ഈ മന്ത്രവാദിയിൽ കണ്ടപ്പോൾ ഒരു വളരെ അത്ഭുതമായി. അപ്പോൾ അവരുടെ സ്ട്രാറ്റജി ഒന്ന് മാറ്റുകയാണ്. ഇവിടെ ഒരു മന്ത്രവാദിയായ, അതൊരു മഹാപുരോഹിതനായ സ്കേവ എന്ന യഹൂദന്റെ 7 പുത്രന്മാർ, അവർ 7 പേരും മന്ത്രവാദികളായിരുന്നു. മഹാപുരോഹിതൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ തിരുമേനിയുടെ പൊസിഷനാണ്. എന്നാൽ ചരിത്രകാരന്മാർ പറയുന്നത് ഇദ്ദേഹം അവരുടെ മുന്നിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയാണ് താൻ മഹാപുരോഹിതൻ എന്നുള്ള പേര് ചേർത്തത് എന്ന് പറയപ്പെടുന്നു. എനിവേ, ഈ സ്കേവ എന്ന യഹൂദന് 7 മക്കളായിരുന്നു. 7 പുത്രന്മാരും മന്ത്രവാദിയായിരുന്നു. അപ്പോൾ ഈ പൗലോസിന്റെ സ്ട്രാറ്റജി കണ്ട് ഇവരും രോഗിയുടെ അടുക്കൽ ചെന്ന് തന്റെ മന്ത്രവാദത്തിൽ കൂടി പറയുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ സുവാൻസോ എന്ന് പറഞ്ഞ് നീ സൗഖ്യം പ്രാപിക്കാതെ നിനക്ക് അതുണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ എന്ത് പറയുമ്പോഴും യേശുക്രിസ്തുവിന്റെ പേര് ചേർത്ത് ഇവരും പറയാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഒരു വീട്ടിൽ ഒരാൾക്ക് ദുരാത്മാവ് ബാധിച്ചു, പിശാച് ബാധിച്ചു എന്നറിഞ്ഞ് ഏഴ് പേരും ആ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് പതിവ് പോലെ പരിപാടികളെല്ലാം കഴിഞ്ഞ ശേഷം അവര് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ കൈവച്ചിട്ട് പറഞ്ഞു, യേശുക്രിസ്തു നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കുക, പിശാച് നീ പുറത്തു പോവുക എന്ന് പറഞ്ഞു. സാധാരണ അങ്ങനെ പറയുമ്പോൾ ദുരാത്മാവ് ബാധിച്ച ആള് നിലത്ത് വീണ് ഉരുളുക, അതിനുശേഷം സൗഖ്യം പ്രാപിക്കുക, ഇതാണ് കണ്ടുവരേണ്ടത്. എന്നാൽ ഇവിടെ സംഭവിച്ചത് വളരെ രസകരമായ ഒരു സംഭവമാണ്. ഇവിടെ ഈ ദുരാത്മാവ് ബാധിച്ച ആളോട് യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യമാക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ നേരെ തിരിച്ച് അവരോട് ചോദിക്കുകയാണ്, എനിക്ക് യേശുക്രിസ്തുവിനെ അറിയാം, പൗലോസിനെ അറിയാം, എന്നാൽ നീ ആരാണെന്ന് എനിക്കറിയില്ല. അവരങ്ങ് പേടിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതിന് ശേഷം ഈ ദുരാത്മാവ് ബാധിച്ച മനുഷ്യൻ അവരുമേൽ ചാടി വീണ് അവരെല്ലാം കീഴടക്കുകയാണ്. അവരെല്ലാം അടി കൊടുത്തു. അവരെല്ലാം അവർ പറയുന്നത് അവർ നഗ്നരും മുറിവേറ്റരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോവുകയാണ്. ഇത് എഫേസസിൽ പാർക്കുന്ന സകല യൂദന്മാർക്കും യവനന്മാർക്കും എല്ലാവരും പേടിയായി. ഇതെന്താണ് സംഭവിക്കുന്നത്? പൗലോസിലി അവിടെ സൗഖ്യം കൊടുക്കുന്നു, പിശാച് പുറത്തു പോകുന്നു, സന്തോഷത്തോടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നു. ഇവിടെ ആകട്ടെ, ഈ മന്ത്രവാദിൽ ചെയ്യുമ്പോൾ അവരെ തിരിച്ച് ദുരാത്മാവ് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ ആ ദേശം മുഴുവനും ഈ ശ്രുതി പടർന്നു. എല്ലാവരും പൗലോസിലിയ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് പൗലോസിലിയുടെ അടുക്കൽ വരികയാണ്. അതോടൊപ്പം തന്നെ ഈ മന്ത്രവാദികൾ ക്ഷുദ്രപ്രയോഗം നടത്തിയവരെല്ലാവരും അവരുടെ പുസ്തകങ്ങളും അവരുടെ ഈ ക്ഷുദ്രപ്രയോഗം നടത്തുന്ന സാധന സാമഗ്രികളും ഒക്കെയും കൊണ്ടുവന്ന് എല്ലാം കാണുകെ തീയിലിടുകയാണ്. ഞങ്ങൾക്ക് ഇനിമേൽ യേശുക്രിസ്തു അല്ലാതെ വേറെ രക്ഷകൻ ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ മന്ത്രവാദം ഇനി മുതൽ ഞങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് സാധന സാമഗ്രികളെല്ലാം തീയിലിടുകയാണ്. ഇവിടെ പറയുന്നത് ഏകദേശം അവരെ നശിപ്പിച്ച പുസ്തകങ്ങളുടെയും സാധന സാമഗ്രികളുടെയും വിലയെന്ന് പറയുന്നത് 50,000 വെള്ളിക്കാശാണ്. ഓർത്തോണം യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദായിക്ക് കിട്ടിയത് നല്ലൊരു വലിയൊരു എമൗണ്ട് ആയിരുന്നു. അന്നത്തെക്കാട്ട് വലിയൊരു എമൗണ്ട് ആയിരിക്കാം അത്, 30 വെള്ളിക്കാശാണ്. അപ്പൊ ഇത്ര ഇവിടെ 50,000 വെള്ളിക്കാശാണ് സാധനങ്ങളാണ് നഷ്ടപ്പെടുത്തിയത്. അങ്ങനെ ദൈവവചനം ഒന്നുകൂടെ സ്ട്രോങ് ആവുകയാണ്. വളരെ ശക്തമായ രീതിയിൽ വചനം അവിടെ പ്രബലപ്പെട്ടു എന്നാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം 21-ഉം 22-ഉം വാക്യങ്ങളും വായിച്ചാട്ട്.
ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കെദോന്യയിലും അഖായയിലും കൂടി കടന്നു യെരൂശലേമിലേക്ക് പോകണം എന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണം എന്ന് പറഞ്ഞു. തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരിൽ തിമോത്തിയോസ്, എറസ്തോസ് എന്ന രണ്ടു പേരെ മക്കെദോന്യയിലേക്ക് അയച്ചിട്ട് താൻ കുറെ കാലം ആസിയയിൽ താമസിച്ചു.
അപ്പം ഈ എഫേസസിലെ സഭ വളരെ ശക്തമായിട്ട് വളർന്നു. പൗലോസ് സേവനം വളരെ വിജയപ്രദമായിരുന്നു. മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒന്നും വലുതായിട്ട് ഇവിടെ പൗലോസിയയ്ക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ വേറൊരു അവസരത്തിൽ പൗലോസിയ പറയുന്നുണ്ട്, ഈ എഫേസസിലെ സഭ വളർന്നതോടൊപ്പം തന്നെ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടു എന്ന് പൗലോസിയ വേറൊരിടത്ത് പറയുന്നുണ്ട്. എനിവേ അതിനുശേഷം പൗലോസിയ ഭാവി പ്രവർത്തനത്തിനായി എഫേസസിൽ നിന്നും മക്കെദോന്യയും ഗ്രീസും കടന്ന് യെരൂശലേമിലെത്താനും അതിനുശേഷം റോമിലേക്ക് പോകാനും എന്നുള്ള പ്ലാനായിരുന്നു. കാരണം ഇവിടൊക്കെ ആരും സുവിശേഷം പ്രയാസിച്ചിട്ടില്ലാത്ത അല്ല പ്രസംഗിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ പോവുക എന്നുള്ളതായിരുന്നു പൗലോസിന്റെ ലക്ഷ്യം. അങ്ങനെ എഫേസസിൽ നിന്നും പൗലോസ് മക്കെദോന്യയിലേക്ക് പോകുന്നതിന് മുമ്പ് തിമോത്തിയോസിനെയും എറസ്തോസിനെയും അവിടേക്ക് അയച്ചു എന്ന് ഇവിടെ പറയുന്നുണ്ട്. തിമോത്തിയോസിനെ പറ്റി നമ്മൾ ഇതിനുമുമ്പുള്ള ക്ലാസ്സിൽ പഠിച്ചതാണ്, 16-ാം അധ്യായത്തിൽ കണ്ടതാണ്. 1-ാം മിഷണറി യാത്രയിൽ സുവിശേഷം സ്വീകരിച്ച യൂനിക്കി എന്ന ആളിന്റെ മകനായിരുന്നു തിമോത്തിയോസ്. അദ്ദേഹം സ്നാനമേറ്റ് സഭയോട് ചേർന്ന് പൗലോസിന്റെ ശിഷ്യനാകുകയാണ്. എന്നാൽ എറസ്തോസ് ആരാണെന്ന് ഒരു പിക്ചർ നമുക്കിവിടെ ബൈബിളിൽ കിട്ടുന്നില്ല. പിന്നീട് പൗലോസിലെ ഇതിനു കൂട്ടത്തിൽ കൊരിന്തും സന്ദർശിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. എന്നാൽ 3 പ്രാവശ്യം കൊരിന്ത് സന്ദർശിച്ചതായിട്ടാണ് ബൈബിളിൽ പറയുന്നത്. പക്ഷെ ഇവിടെ ലൂക്കോസ് 2 പ്രാവശ്യം മാത്രമേ പൗലോസിലെ കൊരിന്ത് സന്ദർശിച്ചതായിട്ടുള്ള പറയപ്പെടുന്നുള്ളൂ. അപ്പൊ അതിനുശേഷം എഫേസസിലുണ്ടായി. ഇതുവരെയും പൗലോസിന്റെ പ്രവർത്തനങ്ങൾ വളരെ കുഴപ്പമില്ലാതെ സ്മൂത്തായിട്ട് പോകാറും ജനങ്ങളെല്ലാം വളരെ സപ്പോർട്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഈ എഫേസസിൽ ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ അടുത്ത ഭാഗത്ത് വിവരിക്കുന്നത്. വേഴ്സസ് 23-41 ആയിട്ട് ചെറിയ ലെങ്തി ആയിട്ടുള്ളതാണ്, അതൊന്ന് വായിച്ചാട്ട്. 23-41 വരെയുള്ള വാക്യങ്ങൾ.
കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി. വെള്ളികൊണ്ട് അർത്തമീസ് ദേവിയുടെ ക്ഷേത്ര രൂപങ്ങളെ തീർക്കുന്ന ദമേത്രിയോസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു. അവൻ അവരെയും ആ വകയിൽ ഉൾപ്പെട്ട വേലക്കാരെയും കൂട്ടി വരുത്തി. പുരുഷന്മാരെ, നമ്മുടെ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലോ. എന്നാൽ ഈ പൗലോസ് എന്നവൻ കയ്യാൽ തീർത്തതു ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫേസോസിൽ മാത്രമല്ല മിക്കവാറും ആസിയയിലൊക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ചു മറിച്ചു കളഞ്ഞു എന്ന് നിങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നുവല്ലോ. അതിനാൽ നമ്മുടെ ഈ കാര്യം ആക്ഷേപത്തിലാകുവാൻ അടുത്തിരിക്കുന്നതല്ലാതെ അർത്തമോസ് മഹാദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരികയും ആസ്യ മുഴുവനും ഭൂതലവും ഭജിച്ചു പോരുന്നവരുടെ മഹാത്മ്യം ഒടുങ്ങിപ്പോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവർ ഇത് കേട്ട് ക്രോധം നിറഞ്ഞവരായി എഫേസ്യരുടെ അർത്തമീസ് ദേവി എന്ന ആർത്തു പട്ടണം മുഴുവനും കലഹം കൊണ്ട് നിറഞ്ഞു. അവർ പൗലോസിന്റെ കൂട്ടുയാത്രക്കാരായ ഗായോസ് അരിസ്തർഹോസ് എന്ന മക്കദോന്യക്കാരെ പിടിച്ചു കൊണ്ടു രംഗസ്ഥലത്തേക്ക് ഒരുമനപ്പെട്ടു പാഞ്ഞു ചെന്നു. പൗലോസ് ജനസമൂഹത്തിൽ ചെല്ലുവാൻ ഭാവിച്ചാറെ ശിഷ്യന്മാർ അവനെ വിട്ടില്ല. ആസ്യാധിപന്മാരിൽ ചിലർ അവന്റെ സ്നേഹിതന്മാരാകയാൽ രംഗസ്ഥലത്ത് ചെന്നു പോകരുത് എന്ന് അവരും അവന്റെ അടുക്കൽ ആളയച്ചു അപേക്ഷിച്ചു. ജനസംഘം കലക്കത്തിലായി. മിക്കവരും തങ്ങൾ വന്നുകൂടിയ സംഗതി എന്തെന്ന് അറിയായികയാൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും ആർത്തു. യഹൂദന്മാർ മുൻപോട്ട് ഉന്തിക്കൊണ്ടുവന്ന അലക്സാണ്ടറിനെ പുരുഷാരത്തിൽ ചിലർ സംസാരിപ്പാൻ ഉത്സാഹിപ്പിച്ചു. അലക്സാണ്ടർ ആംഗ്യം കാട്ടി ജനസമൂഹത്തോട് പ്രതിപാദിപ്പാൻ ഭാവിച്ചു. എന്നാൽ അവൻ യഹൂദനെന്നറിഞ്ഞപ്പോൾ എഫേസ്യരുടെ അർത്തമീസ് ദേവി എന്ന എല്ലാവരും കൂടി 2 മണിനേരത്തോളം ഏകശബ്ദത്തോടെ ആർത്തുകൊണ്ടിരുന്നു. പിന്നെ പട്ടണമേനവൻ പുരുഷാരത്തെ അമർത്തി പറഞ്ഞത്, എഫേസ്യ പുരുഷന്മാരെ, എഫേസോസ് പട്ടണം ആർത്തമീസ് മഹാദേവിക്കും ദ്യോവിൽ നിന്ന് വീണ ബിംബത്തിനും ക്ഷേത്രപാലക എന്ന് അറിയാത്ത മനുഷ്യനാര്, ഇത് എതിർമൊഴിയില്ലാത്തതാകിയാൽ നിങ്ങൾ തിടുക്കമായി ഒന്നും ചെയ്യാതെ അടങ്ങിപ്പാർക്കേണ്ടതാകുന്നു. ഈ പുരുഷന്മാരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നുവല്ലോ. അവർ ക്ഷേത്രം കവർച്ച ചെയ്യുന്നവരല്ല, നമ്മുടെ ദേവിയെ ദൂഷിക്കുന്നവരുമല്ല. എന്നാൽ ദമേത്രിയോസിനും കൂടെയുള്ള തൊഴിൽക്കാർക്കും വല്ലവന്റെ നേരെ ഒരു സംഗതിയുണ്ടെങ്കിൽ വിസ്താര ദിവസങ്ങൾ വച്ചിട്ടുണ്ട്, ദേശാധിപതികളുമുണ്ട്. തമ്മിൽ വ്യവഹരിക്കട്ടെ. വേറെ കാര്യം ചൊല്ലിയാകുന്നു വാദമെങ്കിൽ ധർമ്മസഭയിൽ തീർക്കാമല്ലോ. ഇന്നത്തെ കലഹത്തിന് കാരണമില്ലായാൽ അത് നിമിത്തം നമ്മുടെ പേരിൽ കുറ്റം ചുമത്തുവാനിടയുണ്ട്. സ്പഷ്ടം ഈ ആൾക്കൂട്ടത്തിന് ഉത്തരം പറവാൻ നമുക്ക് വകയൊന്നുമില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ് അവൻ സഭയെ പിരിച്ചുവിട്ടു.
എഫേസസിലെ ജനങ്ങളുടെ അവരുടെ ഐശ്വര്യമായിട്ട് അവർ കരുതി പോകുന്നത് ഒന്നായിരുന്നു അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം, അതേ അവരുടെ രൂപങ്ങൾ. പൗലോസ്ലിഹ ഏതൻസിൽ ചെന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ആയത് അവിടുത്തെ ദേശം മുഴുവനും ബിംബങ്ങളെ കൊണ്ട് നിറഞ്ഞു എന്നിരുന്നായിരുന്നു. അതുകൊണ്ട് ഉടനെ അദ്ദേഹം സുനഗോഗിലും മറ്റ് ചന്ത സ്ഥലത്തും അരയോപകുന്നിലൊക്കെയും പോയി പ്രസംഗിച്ചത്. അവിടെ എല്ലാം ക്ഷേത്രത്തിനെതിരായിട്ട് പ്രസംഗിച്ചു. അതിൽ ഇവിടെ അങ്ങനെ ക്ഷേത്രത്തിനോ അല്ലെ ഈ അർത്തമീസ് മഹാദേവിയുടെ രൂപത്തിനെതിരായിട്ടോ ഒന്നും പൗലോസിലെ പറയുന്നതായിട്ട് ബൈബിളിൽ പറയുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 1 of the 7 wonders ആണ് ഈ അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം എന്ന് പറയുന്നത്, രൂപം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രൂപങ്ങൾ പണിതുകൊണ്ടിരുന്ന ആള് അദ്ദേഹത്തിന്റെ പേരായിരുന്നു ദമേത്രിയോസ്. അപ്പൊ നമ്മൾ യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ പരുമലയുടെ മാതാവിന്റെ ഒക്കെ ഫോട്ടോസ് ഒക്കെ പരുമലയിലും മറ്റ് സ്ഥലങ്ങളൊക്കെ പോയി മേടിക്കുന്നു. അപ്പൊ ഓരോരുത്തർ ഉണ്ടാക്കുന്നു മേടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആ ദേശത്ത് എല്ലായിടത്തും ഈ രൂപങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്നത് ഈ ദമേത്രിയോസ് എന്ന ശില്പിയായിരുന്നു. അപ്പൊ അദ്ദേഹം അറിഞ്ഞു പൗലോസ്ലിഹ ഈ യേശുക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുന്നതും പ്രത്യേകിച്ച് ഈ ബിംബങ്ങളിൽ ഒന്നും അല്ല ദൈവം കുടികൊള്ളുന്നത് എന്നുള്ള പ്രസംഗങ്ങളൊക്കെയും ഈ ദമേത്രിയോസ് കേട്ടു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം പന്തിയല്ല, കാര്യം ഇങ്ങനെ അതുമല്ല ജനങ്ങൾ ഒരുപാട് പൗലോസ്ലിഹയുടെ വിശ്വാസത്തെ ഫോളോ ചെയ്യുന്നു, ക്രിസ്ത്യാനികളാകുന്നു, ക്രിസ്ത്യൻ സഭ വളരുന്നു. അപ്പോൾ തങ്ങളുടെ ബിസിനസ്സിനെ അത് എഫക്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കിയ ദമേത്രിയോസ് മറ്റു തൊഴിൽക്കാരോട് പറഞ്ഞു, ഈ പൗലോസ് നമ്മുടെ ദേവിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു, നമ്മുടെ ഐശ്വര്യമാണ് ഈ ദേവി, നമ്മുടെ ഈ ദേശത്തിന്റെ അനുഗ്രഹമാണ്, ഈ ദേവിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ ഇളക്കുകയാണ്. നമുക്കറിയാം മതവികാരങ്ങൾ ഇന്ന് എല്ലാ മിക്കവാറുമുള്ള ദേശത്തുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ കാണാൻ സാധിക്കും. 1991 ഡിസംബർ 6 അയോധ്യ ക്ഷേത്രം നശിപ്പിക്കപ്പെടുമ്പോൾ അതിനെപ്പറ്റി ഇടവും വലവും ചിന്തിക്കാതെ മതം എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നതും ആ ഒരു ക്ഷേത്രം നശിപ്പിക്കപ്പെടുന്നതും. 2002 ഗുജറാത്തിലുണ്ടായിരുന്ന കമ്മ്യൂണൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഹിന്ദു മുസ്ലിംസ് ആരോ ഒന്നോ രണ്ടോ പേര് പറയുന്ന വാർത്തകളെ കേട്ട് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഉണ്ടായ വലിയൊരു ദുരന്തമാണ് ഈ ഒന്ന് രണ്ട് സംഭവങ്ങൾ. ഒരുപാട് അങ്ങനെ നടന്നിട്ടുണ്ട്. സെയിം ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ജനങ്ങളെല്ലാം സിറ്റിയിൽ ഒന്നിച്ചു കൂടുകയാണ്. കാര്യം അവർക്ക് അവരുടെ ക്ഷേത്രം ഒന്ന് വലുതാണ്. അവരുടെ മഹാദേവിയുടെ ക്ഷേത്രം വരുമ്പോൾ അവരതിനെ ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ഡെമത്രിയസ് പറയുന്നു, ഈ എഫേസസ് മാത്രമല്ല ഏഷ്യ മുഴുവനും നമ്മുടെ ദേവിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു പറഞ്ഞപ്പോൾ അത്രമേ കേട്ടുള്ളൂ, വേറെ അത് സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഇവരെല്ലാരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അർത്തമിസ് മഹാദേവി നാർത്തുകൊണ്ട് പട്ടണം മുഴുവനും കലം കൊണ്ട് നിറയുകയാണ്. അപ്പൊ അവര് പൗലോസിനെ നോക്കിയപ്പോൾ പൗലോസിനെ കിട്ടിയില്ല. നോക്കിയപ്പോൾ പൗലോസിന്റെ കൂട്ടുകാരായ ഗായോസിനെയും അരിസ്തർഹസിനെയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊണ്ടുവന്നു, ജനങ്ങളെല്ലാം വീണ്ടും ഓടിച്ചെന്നു. എന്നാൽ പൗലോസ് ഇത് അറിഞ്ഞ ഉടനെ പൗലോസ് അങ്ങോട്ട് ചെല്ലാൻ ശ്രമിച്ചപ്പോൾ നഗരത്തിന്റെ ആസ്യ അധിപന്മാർ അതിന് സമ്മതിച്ചില്ല. അപ്പോൾ ആ സമയമായപ്പോഴത്തേക്ക് 2.5 വർഷക്കാലം പൗലോസ് അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പൊളിറ്റിക്കൽ ലീഡേഴ്സുമായിട്ടൊക്കെ നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസ് ലീഗ് അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞത് ഈ നഗരത്തിന്റെ ഈ ഏഷ്യ സിറ്റിയുടെ അധിപന്മാരാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാരെന്നാണ് പറയുന്നത്. അവർ പൗലോസ് പറഞ്ഞു അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ജനക്കൂട്ടം പിന്നെയും കൂടുകയാണ്. ഇതിനകത്ത് പറയുന്നുണ്ട്, വേഴ്സ് 32 പറയുന്നുണ്ട്, മിക്കപേരും തങ്ങൾ വന്നുകൂടിയത് എന്തിനാണെന്ന് പോലും അറിയാതെ ചിലർ ഇങ്ങനെയും ചിലരെ അങ്ങനെയും ആർക്കുകയാണ്. വന്നവർക്കറിയില്ല എന്തിനാ വന്നെന്നറിയില്ല, ആരോ ഒരാൾ എന്തോ പറഞ്ഞു, അതിന്റെ പേര് ജനങ്ങളെല്ലാം കൂടുകയാണ്. അപ്പൊ നമുക്കറിയാം, ഇന്ന് ഒരുപക്ഷെ നമ്മുടെ സൊസൈറ്റി ഇതൊക്കെയാണ്, ഒരു ഗോസിപ്പ് എന്തെങ്കിലും ഒന്ന് കേട്ടാൽ മതി അതിന്റെ അത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് ചിന്തിക്കാതെ ഇറങ്ങുന്നവരാണ്. ഇന്ന് പല ഭവനങ്ങളും വിഷയങ്ങൾ കാരണമല്ല, പല പള്ളികളിലും സമൂഹങ്ങളിലൊക്കെയും ഒരു വിഷയങ്ങൾക്ക് ഇതാണ്. ഇവിടെ ജനങ്ങള് യാതൊന്നും ചിന്തിക്കാതെ വന്നു കൂടുകയാണ്. ആ സമയത്താണ് അവരോട് സംസാരിക്കാൻ തക്കോണം അലക്സാണ്ടർ എന്ന് പറയുന്ന ആളിനെ അങ്ങോട്ട് ഇറക്കി വിടുകയാണ്. അപ്പം ഈ ക്രിസ്ത്യാനികള് ഈ ദേവീക്ഷേത്രത്തിലൊന്നും വിശ്വസിക്കുന്നില്ല, അതുപോലെ യഹൂദന്മാരും വിശ്വാസമില്ല. അതുകൊണ്ട് ഈ അലക്സാണ്ടർ യഹൂദനായതുകൊണ്ട് അവനോട് അവൻ സംസാരിക്കാൻ തക്കോണം അവർ സമ്മതിച്ചില്ല. അപ്പൊ വീണ്ടും ഇങ്ങനെ വിഷയങ്ങളും കൂടുകയാണ്. ഇത്രയും അവർ പറയുന്ന 2 മണിക്കൂർ നേരം അർത്തമിസ് മഹാദേവി എന്ന് ആർത്തുകൊണ്ട് അവർ പോവുകയാണ്. 2 മണിക്കൂർ നേരത്തോളം ഏക ശബ്ദത്തിൽ ആർത്തുകൊണ്ടിരുന്നു പറയുന്നു. പിന്നീടാണ് പട്ടണത്തിന്റെ അധിപൻ, നഗരത്തിന്റെ അധിപൻ, ഒരുപക്ഷെ നമ്മൾ പറയുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ കളക്ടറോ എന്ന് പറയുന്ന നഗരത്തിന്റെ ഒരു അധിപൻ വരികയാണ്. അദ്ദേഹം വന്ന് അവരോട് സംസാരിക്കുകയാണ്. ആ ഈ അധിപന്റെ ജോലിയാണ് പട്ടണത്തിൽ ഒരു പൊതു മീറ്റിംഗ് നടത്തുക, അത് അതിന്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഈ നഗരാധിപന്റെ ജോലി. ഈ 2 മണിക്കൂർ നേരം ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ജനങ്ങളെ മുഴുവനും നിശബ്ദനാക്കിയതിന് ശേഷം അവരോട് കോമൺ കാര്യങ്ങൾ പറയണം. 5 കാര്യങ്ങൾ അവരോട് പറയുകയാണ്. ഒന്നാമത് അവരോട് പറഞ്ഞു, അർത്തമിസ് മഹാദേവിയുടെ മാഹാത്മ്യത്തെ അല്ല അവരുടെ സ്ഥാനത്തെ ആരും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, ആരും ഇതുവരെ അങ്ങനെ ചോദ്യം ചെയ്തിട്ടില്ല. 2, ഇവര് പൗലോസിന്റെ കൂട്ടുകാരെ രണ്ടുപേരെ കൊണ്ടുവന്നു, ഗായോസിനെയും അരിസ്തർഹോസിനെയും കൊണ്ടുവന്നു. പക്ഷെ ആ രണ്ടുപേരും ക്ഷേത്രം കവർച്ച ചെയ്തതായോ ദേവിയെ അധിക്ഷേപിച്ചതായിട്ടോ യാതൊരു പരാതിയും ഉണ്ടായിട്ടില്ല. 3, ഈ വിഷയമെല്ലാം ഉണ്ടാക്കിയ ഡെമത്രിയോസ് ആണ്, ആ ശില്പിയാണ്. അപ്പൊ ഡെമത്രിയോസിനും അയാളുടെ തൊഴിലാളിക്കും എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് നിയമാനുസരണമായി അത് കൈകാര്യം ചെയ്യാൻ തക്കണം അധികാരികളുണ്ട്. അവർ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആ രീതിയിൽ അവർ നിയമാനുസരണമായിട്ട് മുന്നോട്ട് പോവുക. അവർ പരാതി കേട്ട് അതിന്റെ കോടതികളോ മറ്റോ അതിന് വേണ്ട സൊല്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് തന്നുള്ളൂ, ഇവിടെ ബഹളം ഉണ്ടാക്കാൻ പാടില്ല. 4, പറയുന്നു, പൊതുവായ വല്ല കാര്യമുണ്ടെങ്കിൽ അത് മാസത്തിൽ ഇവരുടെ 3 തവണ ഇവരുടെ പൗരയോഗം കൂടും, ആ യോഗത്തിൽ നിങ്ങൾക്ക് സമർപ്പിക്കാം. അവസാനം പറയാണ്, ഇപ്പോൾ നിങ്ങളുണ്ടായിരിക്കുന്ന കലഹത്തിന് യാതൊരു കാരണമില്ലാത്തതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ റോമൻ അധികാരികൾ നിങ്ങൾക്കെതിരായി നടപടിയെടുക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോവുകയാണ്. പക്ഷേ ഈ ഒരു സംഭവം പൗലോസിന്റെ ജീവിതത്തിൽ മറ്റൊരു ദുഃഖമായി മാറിയെന്ന് പിന്നീട് പറയുന്നുണ്ട്. എനിവേ, ഈ 19 ഇന്നിവിടെ തീരുകയാണ്. പ്രധാനമായിട്ടും നമ്മളിവിടെ കണ്ടത് അപ്പൊല്ലോസ് തന്റെ 3-ാമത്തെ മിഷണറി യാത്ര ആരംഭിച്ചു. അങ്ങനെ പൗലോസിന്റെ 3-ാമത്തെ മിഷണറി യാത്ര ആരംഭിച്ചു. അങ്ങനെ എഫേസസിൽ വന്നു. എഫേസസിൽ വന്ന പൗലു യോഹന്നാ സ്നാവന്റെ സ്നാനത്തെ പറ്റി മാത്രം മനസ്സിലാക്കിയിരുന്ന ജനങ്ങൾക്ക് ഓർമ്മയിൽ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു. അതിനുശേഷം എഫേസോസിൽ പ്രവർത്തിക്കുന്നു. ആദ്യത്തെ 3 മാസം അവർ സിനഗോഗിൽ ദൈവരാജ്യത്തെ പറ്റി പ്രസംഗിക്കുന്നു. പക്ഷെ പിന്നീട് അവിടുന്ന് എതിർപ്പുണ്ടായതിനു ശേഷം തുർണോസ് എന്ന് പറയുന്ന ആളിന്റെ സ്കൂളിൽ, വിദ്യാലയത്തിൽ, സ്കൂളിൽ, അതേ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 4 വരെ മണിവരെയുള്ള സമയങ്ങളിൽ ദൈവരാജ്യത്തെ പറ്റിയും ദൈവത്തെ പറ്റിയും ക്രിസ്തുവിനെ പറ്റിയും ക്ലാസ് എടുക്കുന്നു. അനേകര് ഈ പൗലോസിന്റെ വചനം കേൾക്കാൻ വേണ്ടി അവിടേക്ക് കടന്നു വരുന്നു. പ്രത്യേകിച്ച് എഫേസസ് ക്യാപിറ്റൽ സിറ്റിയാണ്, ഒരു ബിസിനസ് സെന്ററാണ്, സ്റ്റഡി സെന്റർ ആയതുകൊണ്ട് അനേക ജനങ്ങൾ അവിടെ വന്നു, ദൈവജനം കേട്ടു. അങ്ങനെ സഭ വളരുകയാണ്. പല അത്ഭുതങ്ങളും അടയാളങ്ങളും പൗലോസിന് ആ ജനങ്ങൾക്ക് ലഭിച്ചു. അതോടൊപ്പം തന്നെ മന്ത്രവാദികളെ പലരും പൗലോസ് ജനങ്ങളെ സൗഖ്യമാക്കുന്നത് കണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മന്ത്രവാദങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു ദുരാത്മാ ബാധിച്ച ആള് അവരെ എതിർക്കുകയാണ്. അങ്ങനെ അതോടുകൂടി മാജിക്കുകൾ നടത്തിയവരും ക്ഷുദ്രപ്രയോഗം നടത്തിയവരെല്ലാം തങ്ങളുടെ ബിസിനസ് എല്ലാം നിർത്തലാക്കി അതിൽ നശിപ്പിച്ച് ദൈവസഭയോട് ചേരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സഭ വീണ്ടും വളരുകയാണ്. ഈ സമയത്താണ് സിറ്റിയിലുണ്ടായ വലിയൊരു സംഭവമാണ്, വലിയൊരു കലഹമാണ്, അർത്തമസ് ദേവിയുടെ ക്ഷേത്ര രൂപങ്ങളെ പൗലോസും കൂട്ടരും എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ ശില്പിയായ ദമത്രിയോസ് കലഹം അഴിച്ചുവിടുന്നു. പക്ഷെങ്കിൽ വളരെ ശാന്തമായ കുറെ കഴിഞ്ഞ ശേഷം വലിയ വിഷയങ്ങളൊന്നുണ്ടാകാതെ നഗരത്തിന്റെ അധിപന്മാർ വന്ന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി, 4-5 കാര്യങ്ങൾ പറഞ്ഞു. ഇതിന്റെ ഈ ഒരു ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പറയുന്ന യാതൊരു സംഭവം നടന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കലഹം ഉണ്ടാക്കിയാൽ അതിനൊരു ബേസ്, ഒരു റീസൺ ഇല്ലാത്തതുകൊണ്ട് റോമക്കാർ വന്ന് നിങ്ങളെ നടപടി എടുക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ജനങ്ങളെല്ലാം അവിടുന്ന് പോവുകയാണ്. എന്നാൽ തുടർന്നുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസിലേക്ക് വിഷമം ഉണ്ടായ ചില സംഭവങ്ങളെ പറ്റിയുണ്ട് വിവരിക്കുന്നുണ്ട്. അത് 20-ാം അധ്യായത്തിൽ നമുക്ക് ദൈവം അനുഗ്രഹിക്കുന്ന പക്ഷം അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു അച്ഛാ, വളരെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. 19-ാം അധ്യായം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അച്ഛൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതെല്ലാം പ്രത്യേകിച്ച് 6-7 വാക്യങ്ങൾ അതിനകത്തെ 3 പോയിന്റ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ അതിന്റെ കാര്യം മനസ്സിലായെങ്കിലും എപ്പോഴും വായിക്കുമ്പോൾ പിന്നെയും പിന്നെയും കൂടുതൽ സംശയം തോന്നുന്ന 3 പോയിന്റുകളാണത്. അച്ഛനത് വളരെ ഭംഗിയായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇന്നത്തെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ക്ലാസ് എടുത്ത ഷാബു അച്ഛനോടും ഉള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് സങ്കീർത്തനങ്ങൾ വായിച്ചത് സാറ ജോൺ ആണ്. ആൻഡി ലോസ് ആഞ്ചലസ് സെന്റ് തോമസ് വലിയപള്ളി ഇടവകയിലെ മെമ്പറാണ്. നമ്മുടെ മത്തമറിയ സമുദായത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ താല്പര്യപൂർവ്വം പങ്കെടുക്കുകയും വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുകയും ചെയ്യുന്ന ആൻറ്റിയാണ്. ആൻറ്റിയോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും മത്തമറിയ സമുദായത്തിന്റെ പേരിൽ അറിയിക്കുന്നു. ലിസ് ആൻറ്റി, എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? ഹലോ, ഓക്കെ, ആൻറ്റി
ലൈനിലുണ്ട്.
അല്ല, കേക്കാം കേക്കാം.
ഓക്കെ ഓക്കെ, വളരെ നന്നായിരുന്നു അച്ഛന്റെ ക്ലാസ്, വളരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. എല്ലാവർക്കും മനസ്സിലാകത്തൊക്കെ അച്ഛൻ ക്ലാസ് എടുത്ത് വളരെ സന്തോഷം. ലാസ്റ്റ് വീക്ക് മിസ് ചെയ്തു, പക്ഷെ ഈ വീക്ക് വളരെ എല്ലാ ആഴ്ചയും കേൾക്കും തോറും അത് കൂടുതൽ കേൾക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിലാക്കി വരുന്ന രീതിയിൽ അച്ഛൻ ക്ലാസ് എടുക്കുന്നത്. സോ വെരി നൈസ്, താങ്ക് യു അച്ഛാ. താങ്ക് യു,
താങ്ക് യു ആൻറ്റി. താങ്ക് യു ഫോർ ദ ഫീഡ്ബാക്ക്. അനൗൺസ്മെന്റ്, നാളെ നമുക്ക് വ്യാഴാഴ്ച 8 മണിക്ക് നമ്മുടെ ഫെയ്ത്ത് സ്റ്റഡി ക്ലാസ് ഉണ്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ച ഇൻട്രൊഡക്ടറി ക്ലാസ് ആയിരുന്നു. തോമസ് മാത്യു അച്ഛൻ നാളെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും 8 മണിക്ക്. മറ്റ് അനൗൺസ്മെന്റ്സ് ഒന്നുമില്ല. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം അച്ഛാ.
പ്രാർത്ഥിക്കാം. കർണിവാനായ ദൈവമേ, സ്വർഗസ്വപിതാവേ, വീണ്ടും അടിയങ്ങൾ തൃപ്പാത്തി തലവണങ്ങുന്നു. ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അതാ കുറ്റങ്ങളും കുറവുകളും ഒക്കെ അവിടുന്ന് പുറക്കണമേ. മനസ്സോട് മനസ്സുകൂടാതെയും അറിവോട് അറിവൂടാൻ ദൈവമേ ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമ്മുടെ പുറത്ത് പരിശുദ്ധാത്മാവിന്റെ കൃപകൾ ഉത്തേജിപ്പിക്കുന്ന തക്കണം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണമേ. ഞങ്ങൾ ഏർപ്പെടുന്ന സ്ഥലങ്ങളിൽ, ഏർപ്പെടുന്ന ആളുകളിൽ, ഏർപ്പെടുന്ന മേഖലകളിലൊക്കെയും കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങളും, ഞങ്ങളുടെ ദേവാലയങ്ങളും, ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിലൊക്കെയും പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകാൻ തക്കണം. അതിൽ കൂടെ ദൈവത്തെ ഞങ്ങളിൽ കൂടെ കാണിക്കേണ്ടക്കണം. ബലഹീന ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വചനം കേൾക്കുന്നത് മാത്രമാകാതെ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അതൊക്കെയും പ്രാവർത്തികമാക്കാൻ തക്കണം. ഈ ലോഹോ ജീവിതത്തിൽ ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നു. നിത്യമായ ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരാധിക്കാൻ തക്കണം. ശക്തിയും ആയുസ്സും ആരോഗ്യവും ആണ് പ്രദാനം ചെയ്യണമെന്ന് എല്ലാ മേൽപ്പട്ടക്കാർക്കും പട്ടക്കാർക്കും, വൈദ്യ വിദ്യാർത്ഥികൾക്ക്, സെമിനാരികൾ, ആശ്രമങ്ങൾ, കോൺവെന്റുകൾ, മിഷൻ പ്രവർത്തനങ്ങൾ, സഭയിലെ സ്പിരിച്വൽ ഓർഗനൈസേഷൻസ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നിറവും വാഴും അനുഗ്രഹം ഉണ്ടായിരിക്കണമേ. സഭയുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കലഹങ്ങളും ഒക്കെയും അവിടുന്ന് ഇല്ലാതാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭകളെല്ലാം സന്തോഷത്തോടെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തക്കണം, മറ്റുള്ളവർ സാക്ഷ്യമായി തീരാൻ തക്കണം സഭ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡയസിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ അപ്പുറം തിരുമേനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭദ്രാസിലെ എല്ലാ പ്രവർത്തനങ്ങളും, ആത്മീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇടവുകൾക്ക് വേണ്ടി, എല്ലാ ഇടവുമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ MMBSന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതിനെ വളർത്തുന്ന വൻകൃപയ്ക്കാണ് നന്ദിയോട് സ്തുതിക്കുന്നു. അതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനെ നയിക്കാൻ തക്കണം, MMBSന്റെ പ്രവർത്തനം നയിക്കാൻ തക്കണം, അവിടുന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. പ്രത്യേകിച്ച് ദൈവമേ സെപ്റ്റംബറിൽ നടക്കുന്ന കോൺഫറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എത്രമാത്രം ഒരുക്കങ്ങൾ നടത്തിയാലും തമ്പുരാൻ അവിടുന്ന് ഒരുക്കം തരുന്നില്ലെങ്കിൽ, തമ്പുരാൻ നടത്തുന്നില്ല എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാം വെറും വ്യർത്ഥമാണ്. ഞങ്ങൾക്കറിയാം. ദൈവം ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ പ്രിയ മക്കളും പേരുപേരായിട്ട് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, ദേശത്തിന്റെ പല ഭാഗങ്ങളിലായി, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിരുന്നു ഞങ്ങളുടെ ദൈവജനം കേൾക്കുകയായിരുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം തരണമേ. 30, 60, 100 മിനി പ്രതിഫലം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ ആയിരിക്കുന്ന മേഖലയിൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന്. അതാ ദൂരെയും ചാരിയുമായിരിക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന സാന്നിധ്യം വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇടയിൽ രോഗത്തിലും പ്രയാസം കഴിയുന്നവർക്ക് നീ ആശ്വാസം പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാങ്ങിപ്പോയിരിക്കുന്നവരെ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെ മടി വസിപ്പിക്കണമേ. ഞങ്ങളും അവർ ഒരുമിച്ച് നിനക്കുന്നൊരു വിധാനം പരിശുദ്ധൃഹായിരിക്കും. സ്തുതിയും സ്തോത്രം എന്നും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. പിതാവാൻ ദൈവമേ, പുത്രൻ തമ്പുരാനെ അവിടുത്തെ കൃപയും ആശ്വസിപ്പിക്കുന്ന ദൈവമേ, അവിടുത്തെ ആവാസം ഞങ്ങൾ ഓരോരുത്തരും പ്രാവശ്യം എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കൂട്ടായ്മയുടെ മേലും, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും നീ കൊണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.
ആമേൻ.